الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. സത്യവിശ്വാസികളെ, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് രണ്ട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. രണ്ട് സുഹൃത്തുക്കൾ, ഒരാൾ നാളെ തന്നെ വരുമെന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്, മറ്റേയാൾ ഒരു മാസത്തിന് ശേഷമാണ് എത്തുക എന്നും അറിയിച്ചു. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുങ്ങുക? നാളെ വരുന്ന ആൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരുങ്ങും. അദ്ദേഹം വരുന്നവരെ സൽക്കരിക്കാൻ, അതിനാവശ്യമായ കാര്യങ്ങൾ ഒരുക്കാൻ അതിനുവേണ്ടി നാം തയ്യാറാവും. ഒരു മാസം കഴിഞ്ഞ് വരുന്ന ആൾക്ക് വേണ്ടിയിട്ടോ അതിന് സമയമുണ്ട് എന്നുള്ള നിലയ്ക്ക് നാം വൈകിപ്പിക്കുകയും ചെയ്യും. ഇത് പണ്ഡിതന്മാർ ഒരു ഉപമ പറയുന്നതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ എത്രത്തോളമാണ് മരണത്തെ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവന് ദുനിയാവിലുള്ള ആയുസ്സിലുള്ള പ്രതീക്ഷ എത്രത്തോളം അധികമാണ് എന്നതിന്, എത്രയും അടുത്തിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നാം എപ്പോഴും ഒരുങ്ങുക. അപ്പോൾ ഒരാൾ മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ, മരണത്തെ ഓർക്കാതെ, അതിനുവേണ്ടി തയ്യാറാവാതെ ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഉള്ളിൽ എന്താണ്? അവന് പ്രതീക്ഷയാണ്, ദുനിയാവിൽ എനിക്കിനിയും സമയമുണ്ട്, എനിക്കിനിയും ദൈർഘ്യമേറിയ കാലമുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഈ ഒരു സദസ്സിൽ ഇവിടെ ഇരിക്കുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അതാണ് നാം ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ, അത് പറയുന്നതിന് മുമ്പ് തന്നെ, നാം ഈ സമയത്ത് ഞാൻ ഓർത്തു പോകുന്ന ഒരു കാര്യം നമ്മുടെ ഉസ്താദ് ജക്കരിയ സലാഹി റഹ്മഹുള്ളയാണ്. ഈ മസ്ജിദിൽ ഇവിടെ വെച്ച് ഒരു ദർസ്, ഒരു നസീഹ അത് നൽകിയതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് യാത്ര പോയി. ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കാം, ചിന്തിക്കും, മരണത്തെക്കുറിച്ച് ആർക്കും എപ്പോഴും ചിന്തിക്കാം. പക്ഷേ പ്രതീക്ഷിക്കാതെ തന്നെ നാം പിന്നീട് കേൾക്കുന്ന വാർത്ത അദ്ദേഹത്തിന്റെ മരണമാണ്. ഒരു വാഹനാപകടത്തിൽ അദ്ദേഹത്തെ മരണപ്പെട്ടു. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തുവിടുകയും റഹ്മത്ത് ചൊരിയുകയും ഖബർ വിശാലമാക്കുകയും ചെയ്യട്ടെ. നമ്മയും അദ്ദേഹത്തെയും നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അപ്പൊ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, അന്ന് അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദർസ് കേട്ട ആളുകൾ പലരും ഉണ്ടായിരിക്കും, ഇവിടെയുള്ള പലരും അതിന് സാക്ഷികളായിരിക്കും. അപ്പൊ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മിലേക്ക് വരുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ത്? മരണം. ചിന്തിക്കാതെ എന്നല്ല, പ്രതീക്ഷിക്കാതെ. ചിന്തയുണ്ടായിരിക്കാം, പക്ഷെ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ നാം നമ്മുടെ ഹൃദയത്തിൽ ദൃഢമായി വിശ്വസിക്കേണ്ട, ഉറക്കേണ്ട, നാം കണ്ടുമുട്ടുമെന്ന് തീരുമാനിച്ചിരിക്കേണ്ട കാര്യമാണ് മരണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: വജാഅത് സക്രതുൽ മൗത് ബിൽ ഹഖ് ذلك ما كنت منه تحيد وجاءت വരുന്നതാണ്, തീർച്ചയായിട്ടും വരും. സക്രതുൽ മൗത്ത്, മരണവെപ്രാളം, മരിക്കുന്ന സമയത്തുള്ള വെപ്രാളം സംഭവിക്കുക തന്നെ ചെയ്യും നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ബിൽഹഖ്, സത്യമായിട്ട്, യാതൊരു സംശയം, അതാണ് യാഥാർത്ഥ്യം. ദുനിയാവിലെ മറ്റെന്ത് കാര്യങ്ങളും നിങ്ങളെ എത്ര അത്ഭുതപ്പെടുത്തിയാലും, അത് എത്ര പ്രതീക്ഷ നിങ്ങൾക്ക് നൽകിയാലും, അതൊന്നും യാഥാർത്ഥ്യമാകില്ല. അത് ഹുറൂറായി മാറും, അത് കബളിപ്പിക്കുന്ന ഒരു വിഭവമായി മാറും. എന്നാൽ നമ്മിലേക്ക് ദൃഢമായി വരുന്ന കാര്യം നമ്മുടെ മരണമാണ്. നീ ഒഴിഞ്ഞു മാറുന്നത്, നീ ചിന്തിക്കാതെ, നീ ഓർമ്മ വരുമ്പോൾ അതുണ്ടാകില്ല, എനിക്ക് ദുനിയാവിൽ എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ സമ്പത്ത്, എന്റെ ജോലി, ഇതെല്ലാം ചിന്തിച്ച് നീ അതിന്റെ ചിന്തയിൽ നിന്ന് എത്ര ഒഴിഞ്ഞു മാറിയാലും നിനക്കത് വന്നു ചേരുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വാക്ക്. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് നാം ധാരാളം ഓർക്കേണ്ടതുണ്ട്, ധാരാളം ഓർക്കേണ്ടതുണ്ട്. എല്ലാവിധ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന ദുനിയാവിലുള്ള നമ്മുടെ പ്രതീക്ഷയെ, നമ്മുടെ ആഗ്രഹത്തെ ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നാം ഏത് നിമിഷവും ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ആകാശമൂവികളും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, എന്നാൽ ദുൽ ജലാലി വൽ ഇക്രാം ആയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ബാക്കിയാവുക. മറ്റെല്ലാവരും നശിക്കുന്നതാണ്, എല്ലാവർക്കും മരണമുള്ളതാണ്. മരണത്തിന് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച സൃഷ്ടിയാണ് മരണം. ആ മരണത്തെ നാളെ ആളുകൾ സ്വർഗത്തിലും നരകത്തിലുമായി കഴിഞ്ഞാൽ അവരെ വിളിച്ചുകൊണ്ട് ആ മരണത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലാതാക്കും. മരണവും ഇല്ലാതാകുന്ന കാര്യമാണ്, അതുവരെ ഇല്ലാതാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെന്നും നിലനിൽക്കുന്നതാണ്. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മെ ഏറ്റവും അധികം ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് നമ്മുടെ ഉറക്കമെന്നത്. നമ്മുടെ ഉറക്കമെന്നത് മുൻഗാമികൾ പറയാറുണ്ട്, നീ മരിക്കില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ നീ ഉറങ്ങാതിരിക്കുക, നീ ഉയർത്തെഴുന്നേൽക്കില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാത്തവനായി മാറുകയും ചെയ്യുക. സാധിക്കില്ല. എത്ര നാളാണ് ഒരു മനുഷ്യൻ ഉറങ്ങാതിരിക്കാൻ സാധിക്കുക? അവൻ ഉറങ്ങിപ്പോകും. ഉറങ്ങിയിട്ട് എത്ര കാലം ജീവിക്കാൻ പറ്റുക? അല്ലാഹു റൂഹ് എടുത്തില്ലായിരുന്നെങ്കിൽ അവൻ ഉണരേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ബോധ്യപ്പെടുത്താൻ നമ്മൾ ആലോചിച്ചാൽ മതി, ഉറങ്ങുന്ന സമയത്ത് നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്? നാം ഒന്നും അറിയുന്നില്ല. ഉറങ്ങുന്ന 5-8 മണിക്കൂറുകൾ ഉറങ്ങുന്ന സമയം നോക്കി, എഴുന്നേൽക്കുന്ന സമയം നോക്കുമ്പോൾ ആ സമയം കഴിഞ്ഞു എന്നല്ലാതെ ആ സമയത്ത് നീ എവിടെയായിരുന്നു എന്നോ നിനക്കെന്ത് സംഭവിച്ചു എന്നോ നീ അറിയുന്നില്ല. അല്ലാഹു തആല ഏറ്റവും നല്ല ഉപമയിലൂടെ പറഞ്ഞു, അല്ലാഹു യതവഫല്ല അൻഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളുടെ നഫ്സിനെ പൂർണ്ണമായി എടുക്കുന്നത് അവൻ മരിക്കുന്ന സമയത്താണ്, റൂഹിനെ പൂർണ്ണമായി എടുക്കുന്നത് അല്ലാത്തവരുടെ ഉറക്കത്തിന്റെ സമയത്തും. ഫയുംസിക്കു ലതി ഖവ അലൈഹൽ മൗത വയർസിലുൽ ഉഖറാ വഇലാ അജലിൻ മുസമ്മ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് ഒരു ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു തആല പറയാണ്, അല്ലാഹു ഉറക്കത്തിൽ ഉദ്ദേശിക്കുന്നവരുടെ റൂഹിനെ തിരിച്ചു നൽകാതെ പിടിച്ചുവെക്കും. വീണ്ടും ജീവിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ റൂഹിനെ അല്ലാഹു തആല തിരിച്ചു നൽകുകയും ചെയ്യും. ഉറക്കത്തെ അഹുൽ മൗത്ത് എന്നാണ് ഉപമിച്ചിട്ടുള്ളത്, അഹുൽ മൗത്ത്. എത്ര ആളുകൾ കിടന്നുറങ്ങുമ്പോൾ മരണപ്പെട്ടു പോയ എത്ര ആളുകളെ നമുക്കറിയാം, എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോ ഉറക്കത്തിലേക്കും നമ്മൾ പോകുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വഹ്യ, ഇതാ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് ജീവിക്കുന്നത് അല്ലാഹുവിനെ കൊണ്ടാണ്, നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്ന ദുആകളിൽ കാണാം, അല്ലാഹുമ്മ ഖലഖ്ത നഫ്സി വതവഫാഹ വലക മമാതുഹാ വമഹ്യാഹ ഇൻ അഹ്യൈതഹ ഫഹ്ഫളഹ ഇൻ അമതഹ ഫഗ്ഫിർ ലഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയ. അല്ലാഹുവേ, നീയാണ് എന്റെ നഫ്സിനെ സൃഷ്ടിച്ചത്, അതിന്റെ ജീവിതവും മരണവും എല്ലാം നിന്റെ കയ്യിലാണ്. നീ അതിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ അതിനോട് കാരുണ്യം കാണിക്കണമേ, നീ അതിനെ മരിപ്പിക്കുകയാണെങ്കിൽ അതിന് പൊറുത്തു കൊടുക്കണമേ എന്ന് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ദുആ ചെയ്യുന്നുണ്ട്. ഉറങ്ങാൻ പോകുമ്പോഴുള്ള എല്ലാ ദുആകളിലും മരണവുമായി ബന്ധിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉറക്കത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം അത് ഉറക്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ثم الينا ترجعون. എല്ലാ ശരീരവും ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും, അതല്ല ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, മരണം കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ثم الينا ترجعون, പിന്നെ ഇതാ നമ്മുടെ അടുക്കിലേക്ക് അവർ മടക്കപ്പെടുകയാണ്, നമ്മുടെ അടുക്കിലേക്ക് അവരെ മടക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സമയമേൽപ്പിച്ചിട്ട്. നാം മരിക്കേണ്ട സമയം എപ്പോഴാണ്, അത് ഏത് ദിവസം, ഏത് നാട്ടിൽ, ഏത് സമയം, അത് നിർണയിക്കപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യതവഫാകും മലകുൽ മൗതി അല്ലദീ വുക്കില ബികും ثم الى ربكم ترجعون. തീർച്ചയായിട്ടും നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്ത് നിങ്ങളുടെ റൂഹിനെ പിടിക്കും, എന്നിട്ട് നിങ്ങളുടെ റബ്ബിന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കുള്ള മടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു തആല പറഞ്ഞു ഒരാൾക്കും അറിയില്ല അവൻ എപ്പോഴാണ് മരണപ്പെടുക എന്ന്, എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന്, നാളെ അവൻ എന്താണ് നേടുക എന്ന്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല കയ്യിൽ അതിന്റെ ഇൽമു കൃത്യമായിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു ഇന്നല്ലാഹു ഇൻദഹു ഇൽമു സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം. അല്ലാഹു സുബ്ഹാനഹു വതആല അടുക്കലുണ്ട് ഇൽമ് അന്ത്യനാൾ എന്താണ് എന്നാണ് സംഭവിക്കുക, എപ്പോഴാണ്, എവിടെയാണ്, എത്ര അളവിലാണ് മഴ പെയ്യേണ്ടത്, ഓരോ ഗർഭപാത്രത്തിലും സംഭവിക്കുന്നത് എന്താണ്. വമാ തദരി നഫ്സും മാദാ തക്സിബു ഗദൻ, ഒരാൾക്കും അറിയില്ല നാളെ അവൻ എന്താണ് സമ്പാദിക്കുക എന്ന്. വമാ തദരി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്, ഒരാൾക്കും അറിയില്ല അവൻ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന്. ഇന്നല്ലാഹു അലീമുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനും എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. സഹോദരങ്ങളെ, നമ്മുടെ മരണം എവിടെയാണോ അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചിട്ടുള്ളത് അവിടെ എത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാരണത്തെ ഉണ്ടാക്കും. നാം അവിടെ എത്തുക തന്നെ ചെയ്യും. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണെങ്കിലും, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സഹോദരന്റെ മരണ വാർത്ത നാം കേൾക്കുകയുണ്ടായി. നമ്മുടെ മസ്ജിദുകളിൽ പങ്കെടുക്കാറുള്ള, നമ്മൾക്ക് പരിചയമുള്ള നമ്മുടെ സഹോദരൻ, നാം കഫാബിൽ മൗതി വഅള, മരണം ഏറ്റവും നല്ല ഉപദേശകനായിട്ട് മതിയായതാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത നാം കേട്ടു, നാം അറിഞ്ഞു. അദ്ദേഹം ഒരു തെങ്ങിന്റെ മുകളിലേക്ക് കയറുമ്പോൾ അതിന്റെ പകുതിയിൽ വെച്ച് മരണപ്പെടുന്നത് ആളുകൾക്ക് കാണുന്ന അവസ്ഥയിൽ, ഒരു സഹായവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാണേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ തീരുമാനം ആലോചിച്ചു വെക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനം ചിന്തിക്കും. ഓരോ മരണവാർത്ത നമ്മൾ കേട്ടിട്ടും, ഓരോ മയ്യത്ത് കുളിപ്പിക്കുന്നത് നമ്മൾ പങ്കെടുത്തിട്ടും, ഓരോ മയ്യത്തിനെ കബറിൽ വെക്കുന്നതിന് നമ്മൾ സാക്ഷികളായിട്ടും, ഓരോ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ നാം കണ്ടിട്ടും നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ നാം ഏറ്റവും വലിയ വിഡ്ഢികളായിട്ട് മാറുന്നതാണ്. ഏറ്റവും നല്ല ഉപദേശകനാണ് മരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലക്കറിയാം നാം എപ്പോഴാണ് മരിക്കുക എന്ന്, അല്ലാഹു തആലക്കറിയാം നാം എവിടെ വെച്ചാണ് മരിക്കുക എന്ന്. അതുകൊണ്ട് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ചിന്തയൊന്നുമില്ലാതെ ഈ ദുനിയാവ് നിലനിൽക്കുന്നതാണ്, എനിക്ക് ഇനിയും കുറെ കാലമുണ്ട്, മരണത്തിന്റെ ചിന്ത വരുമ്പോ ആ അത് പിന്നെയാവാം, അതിന് ഇനി സമയമുണ്ടല്ലോ, ആ നിലക്കൾ നീട്ടിവെക്കൽ, അതും നമുക്കുണ്ടായിട്ട് കാര്യമില്ല. നാം ചിന്തിക്കേണ്ട, നാം പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. രാവിലെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷയില്ലാതെ, വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് പ്രതീക്ഷയില്ലാതെ ജീവിച്ച മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. ജീവിച്ച സലഫുകൾ അങ്ങനെ അവരുടെ ജീവിതത്തെ അവർ നോക്കിക്കണ്ടത്. നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഖുൽ, നബിയെ പറയുക, ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഈ ഓടി അകലുന്ന മരണമുണ്ടല്ലോ, നിങ്ങൾ ഈ ഓടി രക്ഷപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്ന മരണം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടും, സംശയമില്ലാതെ കണ്ടുമുട്ടും. ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون, എന്നിട്ട് എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ അയക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഓരോ കാര്യവും നിങ്ങൾ അറിയിക്കുന്നതുമാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കുള്ള മടക്കത്തിന്റെ തുടക്കമാണ് മരണം എന്നുള്ളത്. മരണം എന്നത് ഒരിക്കലും അവസാനമല്ല. ദുനിയാവിലെ കുഫ്ഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം എന്ന് പറഞ്ഞാൽ അവസാനമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ള ഒരു തുടക്കമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കിയവന് മരണത്തിന്റെ വില മനസ്സിലാവും, അതായത് മരണം എന്താണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാവും. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മൂന്നാളുകളാണ് മരണത്തെ ഇഷ്ടപ്പെടുകയുള്ളൂ. മരണത്തെ ഇഷ്ടപ്പെടുക മൂന്നാളുകളായിരിക്കും. ഒന്നാമത്തെ ആള് ജാഹിലായിരിക്കും. അവന് ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ടും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ടും അള്ളാഹുവിനെ അറിയുന്നതുകൊണ്ടും അറിയുന്ന അവന് നേടിയെടുക്കാൻ പറ്റുന്ന ലാഭത്തെക്കുറിച്ച് അറിയാത്ത ജാഹിലായിരിക്കും. രണ്ടാമത്തെ വ്യക്തി അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വിചാരിക്കുന്ന ആളായിരിക്കും. എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം വന്നു, അപ്പം മരിച്ചാൽ രക്ഷപ്പെടാമെന്നുള്ള നിലക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആളായിരിക്കും. മൂന്നാമത്തെ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല കാണാനുള്ള ആഗ്രഹം കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന പല സലഫുകളും മരണസമയത്ത് അവർ കൂടുതൽ ആഗ്രഹിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാനായിരുന്നു. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആവശ്യം. അപ്പൊ നാം പറഞ്ഞു വന്നത് നമ്മുടെ മരണത്തിൽ നിന്ന് നമുക്ക് ഓടി അകലാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു കല്ല ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന ഒരു സമയമുണ്ട്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന മരണം ആയി എന്ന് നമുക്ക് ഉറപ്പാകുന്ന സമയം, ആ സമയത്ത് അവൻ വിചാരിക്കും എന്നെ സമാധാനിപ്പിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആരാണുണ്ടാവുക എന്നുള്ളത്. ആ സമയത്ത് അവന് ബോധ്യപ്പെടും ഞാനിവിടുന്ന് ദുനിയാവ് ഒന്ന് വിട്ടുപോവുകയാണ് എന്നത്. ദുനിയാവ് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ, ഞാൻ എന്തൊക്കെ പ്രതീക്ഷകളാണോ ദുനിയാവിൽ വെച്ചത്, അതെല്ലാം നശിച്ചു പോവുകയാണ് എന്നും ഞാൻ ഈ ദുനിയാവ് വിട്ടു പോവുകയാണ് എന്നുള്ള ബോധം അവൻ ആ സമയത്ത് വരും. കണങ്കാലും കണങ്കാലും കൂട്ടിപ്പിടയുന്ന അവസ്ഥയായിരിക്കും. കണങ്കാലും കണങ്കാലും റൂഹ് പോകുന്ന സമയത്ത് കൂട്ടിപ്പിടയുന്ന അവസ്ഥയിലായിരിക്കും. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്, അന്നേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ് അവൻ നയിക്കപ്പെടുന്നതെന്ന് അവൻ ബോധ്യപ്പെടും. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യാനാണ് നാം ഓരോരുത്തരും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ മരണം. പലപ്പോഴും ദുനിയാവിന്റെ കളിയും ചിരിയും ആസ്വാദനങ്ങളും നമ്മളെ ഈ ചിന്തകളിൽ നിന്ന് തെറ്റിക്കും, മരണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് തെറ്റിക്കും. എന്നാൽ അത് തെറ്റിയിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്റിൽ നിന്ന് തെറ്റിയിട്ട് നഷ്ടം പറ്റിയവർ, അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. അവൻ മരണസമയത്ത് ആഗ്രഹിക്കുന്നത് ദുനിയാവിലേക്കൊന്നുകൂടി മടക്കാനായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഹേ മുഅ്മിനീങ്ങളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ തെറ്റിക്കരുത്. നമ്മളെ ഏറ്റവും തെറ്റിക്കുന്ന കാര്യങ്ങളായിരിക്കും അത്. സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് ദുനിയാവിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് കൂടുതൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിനെ കുറിച്ച് ദിക്റിന് തെറ്റിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ നഷ്ടം പറ്റിയവർ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ൽ അയ്യതിയ അഹദകുമുൽ മൗത്ത്, മരണം എത്തുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചുകൊള്ളുക, അള്ളാഹുവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തുകൊള്ളുക. എന്നിട്ട് പറഞ്ഞു, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, മരണത്തെ കാണുന്ന സമയത്ത് അവൻ പറയുന്ന വാക്ക് എന്താണെന്നറിയോ, മരണത്തെ കാണുന്ന സമയത്ത് പറയുന്ന വാക്ക്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഈ മരണം കുറച്ചു നേരത്തേക്കൊന്ന് വൈകിപ്പിക്കാൻ പറ്റുമോ, കുറച്ചു നേരത്തേക്കൊന്ന് വൈകിപ്പിക്കാൻ പറ്റുമോ. എന്നിട്ട് അവൻ പറയും, ഫഅസ്സദഖ വകും മിനസ്സാലിഹീൻ, ഞാൻ കൊടുത്തോളാം, ദാനധർമ്മങ്ങൾ നിർവഹിച്ചു കൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾക്കൊണ്ടുകൊള്ളാം എന്ന് അവൻ പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറുപടി, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഓരോ നഫ്സിന്റെയും സമയം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമയം പിന്നെ വൈകിപ്പിക്കില്ല, ഒരു സെക്കൻഡ് പോലും അത് വൈകിപ്പിക്കൂല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി നോക്കിക്കാണുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് അല്ലാഹു തആല അറിയിച്ചു. സഹോദരങ്ങളെ, നാം ജീവിതത്തിൽ നാം കേൾക്കുന്ന മരണ വാർത്തകളെയും നാം കാണുന്ന മരണത്തെയും എല്ലാം ധാരാളം ഓർക്കേണ്ടതുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2015 റമവാനിൽ 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമദാൻ മാസത്തിൽ തറാവീഹ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാനന്ന് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അടുത്ത് കുറച്ചപ്പുറത്ത് ഒരു ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞു പോകുന്ന രാത്രി പോകുന്ന രണ്ട് ചെറുപ്പക്കാർ ബൈക്ക് ഓടിച്ചു പോയിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിന്റെ മേലെ പോയി ഇടിച്ചു. അതിന് ഓടിച്ചിരുന്ന അവൻ മരണപ്പെട്ട്, അവന്റെ ശരീരം ഇടിച്ച സമയത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അവന്റെ ശരീരം ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിലേക്ക് കൊണ്ടുവന്നു. ഞാനന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാലമാണ്. അങ്ങനെ കൊണ്ടുവന്ന ആ സമയത്ത് മോർച്ചറിയിൽ അവന്റെ തലയുടെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അവന്റെ മൂക്കിൽ നിന്ന് അവന്റെ തല ശരീരം ഒന്ന് പൊന്തിച്ചാല് മൂക്കിൽ നിന്നൊക്കെ വായെന്നൊക്കെ രക്തം വാർന്നൊലിക്കുന്നുമുണ്ട്. ചെറുപ്പക്കാരനാണ്, 21 or 22 വയസ്സുള്ളവർ. ആ ശരീരത്തിനെ എന്റെ സുഹൃത്ത് അതിന്റെ വസ്ത്രം, അവന്റെ ഷർട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷർട്ട് ഇട്ടത് പിന്നെ അഴിക്കാനൊന്നും പറ്റിയ അവസ്ഥയിലൊന്നുമല്ല, കത്തിരിക്കൊണ്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവൻ വിചാരിച്ചിട്ടുണ്ടാകുമോ ഞാനാണ് ഇവന്റെ ഈ കുപ്പായം മുറിക്കുക എന്നത്. ഇവൻ ചിന്തിച്ചിട്ടുണ്ടാകുമ്പോ ഇതിടുമ്പോ ഞാനാണ് ഇവന്റെ ഈ കുപ്പായം മുറിക്കുക എന്നവൻ വിചാരിച്ചിട്ടുണ്ടാകുമോ. സഹോദരങ്ങളെ, നാം ഇട്ട വസ്ത്രം നാം തന്നെ അഴിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തവരാണ് മനുഷ്യൻ. അത്ര ദുർബലൻ, എത്ര ഓടിയൊളിച്ചാലും മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മരണത്തിന് മുമ്പായിട്ട് ഒരുങ്ങണം. നാം പറഞ്ഞല്ലോ മരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള മടക്കമാണ്, അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിർവഹിച്ചതെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ട യാത്ര. ആ യാത്രയിൽ ആ മരണത്തിനെ കുറിച്ച് മറക്കുകയും തന്ന ജോലിയെക്കുറിച്ച് മറക്കുകയും ചെയ്താൽ അവനാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. പിന്നെ ആ മരണസമയത്ത് സമയം ചോദിച്ചാൽ കിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത് ഖാല റബ്ബിർജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകൾ അവരിലേക്ക് മരണം എത്തുന്ന സമയത്ത് അവർ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കണം, അല്ലാഹ് എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണം. അല്ലാഹു തആല പറയും, അവൻ പറയും, ലഅല്ലി അഅ്മലു സാലിഹം ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ പോയ കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം, ഞാൻ വിട്ടയച്ചു പോയ കർമ്മങ്ങൾ ഞാൻ ചെയ്തുകൊള്ളാം. അല്ലാഹു തആല പറയും, കല്ല, ഇല്ല ഇല്ല, ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അത് വെറും വാക്കാണ് നീ പറയുന്നത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവൻ പോകുന്നത് അന്ത്യനാൾ വരെയുള്ള ബർസഖിന്റെ ലോകത്തേക്കാണ്, ഖബറിലുള്ള ബർസഖിന്റെ ലോകത്തേക്കാണ് അവന്റെ പോക്ക്. സഹോദരങ്ങളെ, നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മരണം അത് നമ്മിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല. നാം എത്ര സമ്പന്നനായാലും എത്ര വലിയ അധികാരമുള്ളവനാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ലിബറലിസം പോലെയുള്ള ചിന്താഗതികൾ, ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുക, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, ആരുടെയും നിയമവ്യവസ്ഥകൾ എനിക്ക് ബാധകമല്ല, പിന്നെ ദൈവമെന്നോ അല്ലെങ്കിൽ മതമെന്നോ അങ്ങനെയുള്ള യാതൊരു സിസ്റ്റത്തിനോടും എനിക്ക് യോജിപ്പില്ല, ഈ നിലക്ക് പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ചില വിശ്വാസികളുടെ ഇടയിൽ പിശാജ് ഉണ്ടാക്കുന്ന വസ്വാസുകളുണ്ടാവും. നീ എന്തിനാണ് മതമനുസരിച്ച് ജീവിക്കുന്നത്? നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചൂടെ? ഇഷ്ടമുള്ള ഹറാമുകൾ കണ്ടുകൂടെ, കേട്ടുകൂടെ, ആസ്വദിച്ചൂടെ? എന്താണ് പ്രശ്നം? സഹോദരങ്ങൾ, അവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു തആല ചോദിച്ച ചോദ്യമാണ്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, എന്താണ് തൊണ്ടക്കുഴിൽ റൂഹ് എത്തുമ്പോ അവർക്ക് എന്താ പിടിച്ചിരുത്താൻ പറ്റാത്തതിന്? മരിക്കുന്ന സമയത്ത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ എന്താ അവർക്ക് പിടിച്ചിരുത്താൻ പറ്റാത്തത്? വാൻതും ഹീന ഇദിൻ തംറൂ, നിങ്ങൾ കാണുന്നില്ല അത്. നിങ്ങൾ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോ റൂഹ് പോണ നിങ്ങൾ കാണുന്നതല്ലേ? വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, അവനിലേക്ക് ഏറ്റവും അടുത്തവൻ ഞാനാണ്, ഏറ്റവും അടുത്തവൻ ഞാനാണ്, നിങ്ങൾ നോക്കി ചിന്തിക്കുന്നില്ല, നിങ്ങൾ ഉൾക്കാഴ്ചയുള്ളവരാകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് പറയാണ്, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, അല്ലാഹുവിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നവരല്ല നിങ്ങളെങ്കിൽ, തർജിഊനഹ ഇൻ കുൻതും സാദിഖീൻ, മടക്കിക്കൊടുക്ക്, ആ ആളുകൾക്ക് ജീവൻ മടക്കിക്കൊടുക്ക്. ഇന്ന് വളരെ അപകടം പിടിച്ച ചിന്താഗതി, നിങ്ങൾ ഒരു തവണയേ ജീവിക്കുകയുള്ളൂ, യു ഓൺലി ലിവ് വൺസ് എന്ന് പറഞ്ഞ് തോന്നിയ പോലെ ജീവിക്കാൻ എന്തുറപ്പുള്ളത്? എന്തുറപ്പുള്ളത് അവർക്ക് ഒരു തവണ ജീവിക്കുമെന്ന്? അവർ പറയുന്നത് ഉറപ്പില്ലാത്ത പരലോകം, കണ്ടിട്ടില്ലാത്ത പരലോകം, അനുഭവിച്ചിട്ടില്ലാത്ത പരലോകം, അതിനുവേണ്ടി ദുനിയാവിലെ ആസ്വാദനങ്ങൾ ഞാൻ എങ്ങനെയാണ് ഒഴിവാക്കുക? എന്തുറപ്പ് അവർക്ക് ജീവിക്കാം എന്നുള്ളത്? നാളെ അവൻ ജീവനോടുണ്ടാവും, എന്തുറപ്പുള്ളത്? നാം ഓരോരുത്തരും ഇതുപോലെയുള്ള ശുഭത്തുകൾ ഉണ്ടാവുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണിത്. മരിക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ആലോചിക്കണ്ടേ? ഒരുത്തനും അവന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ. അല്ലാഹു തആല പറഞ്ഞില്ലേ, അഫ ഹസിബ്തും അന്നമ ഖലഖനാകും അബദ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അവർ വിചാരിച്ചിരിക്കുകയാണോ അവരെ സൃഷ്ടിച്ചത് വെറുതെ ആണെന്ന്, നിരർത്ഥകമായിട്ട് ഒരാവശ്യമില്ലാതെ ഒരു ഹക്കുമില്ലാതെയാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന്? നമ്മുടെ അടുക്കിലേക്ക് അവർ മടക്കപ്പെടുകയില്ല എന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചിന്താഗതിയോട്, മനുഷ്യന്റെ ഈ നിഷേധ സ്വഭാവത്തിനോട് ഏറ്റവും നല്ല ഉപമയിലൂടെ മറുപടി പറയുന്നുണ്ട്. ഏറ്റവും നല്ല ഉപമയിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യന് നാശം, മനുഷ്യന് നാശം. എന്താണ് അവൻ ഇത്ര വലിയ നിഷേധിയാവാൻ കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കണമെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിഷേധിയാവാൻ എന്താണ് അവൻ ഇത്ര കാരണം? മിൻ അയ്യി ഷൈഇൻ ഖലഖ, ഏതൊന്നിൽ നിന്നാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്? ഏതൊന്നിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്? മിൻ നുത്ഫതിൻ ഖലഖഹു ഫഖദ്ദറഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അറപ്പും വെറുപ്പും തോന്നുന്ന ശുക്ലത്തുള്ളിയിൽ നിന്നാണ് അവനെ. എന്നിട്ട് അല്ലാഹു തആല അവൻ ഒരുക്കി, അവൻ തീരുമാനിച്ചതല്ല അവന്റെ രൂപം. അവൻ വിചാരിച്ച ഉയരത്തിലോ, അവൻ വിചാരിച്ച നിറത്തിലോ, അവൻ വിചാരിച്ച രൂപത്തിലോ, അവൻ വിചാരിച്ച സ്ഥലത്തോ, അവൻ വിചാരിച്ച മാതാപിതാക്കളിലോ അല്ല അവൻ ജനിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തീരുമാനിച്ചു, അവൻ ജനിച്ചു വീണു. സുമ്മ സബീല യസ്റ, പിന്നെ അവന്റെ കാര്യങ്ങൾ അല്ലാഹു ഒരുക്കിക്കൊടുത്തു.
ഉമ്മാന്റെ മുലപ്പാൽ മുതൽ ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും അല്ലാഹു തആല ഒരുക്കി കൊടുത്തു. പിന്നെ അല്ലാഹു തആല പറഞ്ഞു, പിന്നെ അവനെ മരിപ്പിക്കും, അവനെ മരിപ്പിക്കും, അവനെ ഖബറിലായിക്കൊണ്ട് മറച്ചിടുകയും ചെയ്യും. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിലായിക്കൊണ്ട് മറച്ചു വെക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ثم اذا شاء انشره, പിന്നെ നാം ഉദ്ദേശിക്കുന്ന അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവനെ വീണ്ടും ഒരുമിച്ച് കൂട്ടും, ഉയർത്തെഴുന്നേൽപ്പിക്കും. കല്ലാ ലമ്മാ യഖ്ളി മാ അമറ, ഇല്ല, അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിച്ചില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ അവൻ അനുസരിച്ചില്ല. ഫല്യംദുറിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യന് ചിന്തിക്കാൻ മാത്രമുള്ള വാക്കുകൾ അള്ളാഹു തആല പറഞ്ഞു കൊടുക്കണം. അവൻ നോക്കട്ടെ, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് അവൻ നോക്കട്ടെ, അവൻ എന്താണ് കഴിക്കുന്നതെന്ന് നോക്കട്ടെ. അന്ന സ്വബബിനൽ മാ അസബ്ബ, നാമത ആകാശത്തു നിന്ന് വെള്ളം അവന് ചൊരിഞ്ഞു കൊടുക്കുന്നു. തുമ്മ ശഖഖ്നൽ അർള ശഖ, പിന്നെ ഭൂമിയെ നാം വിണ്ടു കീറുന്നു. فَأَنبَتْنَا فِيهَا حَبًّا, അതിൽ നിന്ന് ധാന്യമണികൾ മുളപ്പിക്കുന്നു. وَعِنَبًا وَقَلْبًا, അതിൽ മുന്തിരിയുണ്ട്, പച്ചക്കറികളുണ്ട്. وَزَيْتُونًا وَنَخْلًا, ഒലീവുണ്ട്, ഈന്തപ്പനമുണ്ട്. وَحَدَائِقَ غُلْبًا, പലതരം ഇടതൂർന്ന തോട്ടങ്ങളുണ്ട്. وَفَاكِهَةً وَأَبًّا, പഴങ്ങളുമുണ്ട്, അതുപോലെ തന്നെ പുല്ലുകളുമുണ്ട്. മറ്റാ അല്ലക്കും വലി അനാമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള മറ്റാ ആയിട്ട് വിഭവമായിട്ട് അള്ളാഹു തആല ഒരുക്കിയതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കില്ല, എന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുക എന്ന് പറയുന്ന ആൾക്ക് ഇതിനേക്കാൾ ചിന്തിക്കുക വേറെ എന്താ വേണ്ടത്? ഇതിനേക്കാൾ വലുതെന്താ വേണ്ടത്? അവന്റെ സ്വന്തം ശരീരത്തിന്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്റെ ഹൃദയത്തിന്റെ മിടിപ്പോ എന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളോ എന്റെ ചിന്തയോ എന്റെ നോട്ടമോ ഒന്നും തന്നെ എന്റെ നിയന്ത്രണത്തിലല്ല. ഉറപ്പാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. പിന്നെ എന്ത് ന്യായമാണ് അള്ളാഹുവിനെ ധിക്കരിക്കാൻ അവനുള്ളത്? അള്ളാഹു തആല എന്ത് ഉദാഹരണ പറഞ്ഞത്? അവൻ കഴിക്കുന്ന ഭക്ഷണം ആർക്കുണ്ടാക്കാൻ പറ്റിയ? ആളുകൾ ശാസ്ത്രീയമായി എന്തൊക്കെ തത്വങ്ങൾ ഇതിന് ഉണ്ടാക്കിയെടുത്താലും മഴ വർഷിക്കുമ്പോ ഇങ്ങനെ സംഭവിച്ച് ഇങ്ങനെ ആയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അവൻ ഉണ്ടാക്കട്ടെ വരണം, അവൻ പുതിയൊരു ചെടി മുളപ്പിച്ചു കയറട്ടെ. അവൻ മനുഷ്യനുണ്ടാകുന്നത് ഇന്നന്നെ കാരണങ്ങളുണ്ടാണ്. ഒരു മനുഷ്യനെ അവൻ പുതുതായി സൃഷ്ടിക്കട്ടെ? സാധിക്കില്ല. ശാസ്ത്രത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ ചിന്തിക്കണം ഈ ഓരോ ആയത്തുകളും. അവന്റെ മരണത്തെക്കുറിച്ച് അവൻ ചിന്തിക്കണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് ഇതെല്ലാം ആസ്വദിച്ച് മുഴുകുന്ന ആളുകളോട് അള്ളാഹു തആല പറയാണ്, ഫഇദാ ജാഅതിസ് സാഖ, ചെകിടടിപ്പിക്കുന്ന ആ ശബ്ദം വന്നാൽ, അന്ത്യനാളിന്റെ ആ സംഭവം വന്നാൽ, മരണം ഓരോ വ്യക്തിക്കും ഉണ്ടാകും, ഈ ഭൂമിക്ക് മൊത്തമായിട്ടുള്ള ലോകാവസാനവും ഉണ്ടാകും. അവിടെ എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, യൗമ യഫിറുൽ മർഉ മിൻ അഖീ, ഓരോ വ്യക്തിയും അവന്റെ സഹോദരനിൽ നിന്ന് ഓടി അകലുന്ന ദിവസമാണത്. അവന് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കും, അവന് ഏറ്റവും ദുനിയാവിൽ എന്ത് കാര്യം ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കും, പക്ഷെ അന്ത്യനാൾ കണ്ടുകഴിഞ്ഞാൽ അവൻ അവനെ വിട്ട് ഓടിപ്പോകും. വഉമ്മിഹി വഅബീ, അവന്റെ ഉമ്മാനെയും ഉപ്പാനെയും എല്ലാം വിട്ട് ഓടിപ്പോകും. അവൻ ആരോടും എത്ര സ്നേഹം ഉണ്ടെങ്കിലും എത്ര ബന്ധമുണ്ടെങ്കിലും അതെല്ലാം അവൻ ഇട്ടിട്ട് പോകും. വസാഹിബതിഹി വബനീ, അവൻ എത്ര പ്രിയപ്പെട്ട അവന്റെ ഇണയാണെങ്കിലും അവന് എത്ര പ്രിയപ്പെട്ട അവന്റെ സന്താനമാണെങ്കിലും അവന് അതിനെ എല്ലാം ഇട്ടിട്ട് അവൻ ഓടിപ്പോകും. എന്താ കാരണം? ലികുല്ലി ഇംരിഇം മിൻഹും യൗമ ഇദിൻ ശഅ്നു യുഗ്നീ, ഈ ചിന്തകളൊന്നുമല്ലാതെ ഗൗരവത്തിൽ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊന്നും അവനുണ്ടാകും. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ എന്തോ ആവട്ടെ നമ്മളെ തെറ്റിക്കുന്നുണ്ടെങ്കിൽ, ഈ ചിന്തകളെല്ലാം വിട്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് നമ്മൾ ഒന്നിനെ കുറിച്ച് ആലോചിക്കൂല. എന്റെ ഉപ്പ എവിടെ, എന്റെ ഉമ്മ എവിടെ, എന്റെ മക്കൾ എവിടെ, എന്റെ ഭാര്യ എവിടെ, എത്ര ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ ആലോചിക്കൂല. നമുക്ക് ആലോചിക്കാൻ വേറെ ഒരുപാട് കാര്യം ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടാകും. സഹോദരങ്ങളെ, ഇതാണ് യാഥാർത്ഥ്യം. ദുനിയാവിന്റെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് മരണമായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, നാളെ പരലോകത്തിലെ അവസ്ഥ, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ, ഓരോ മുജിരിം തെമ്മാടിയായി ജീവിച്ചിരിക്കുന്ന ആൾ വിചാരിക്കും, എന്റെ ഈ മകനെ, പല ആളുകളും അള്ളാഹുവിനെ നിഷേധിച്ച് ദുരിയാവിലും എന്റെ സന്താനം എന്റെ സമ്പത്ത് അതിനു വേണ്ടിയിട്ട് അള്ളാഹിനെ അനുസരിക്കാൻ വിളിച്ചാവും വരില്ല, നിസ്കരിക്കാൻ വിളിച്ചാവും വരില്ല. അവന് വേറെ ദുനിയാവിന്റെ കുറെ വിഷയങ്ങൾ ഉണ്ടാകും. അന്ന് പരലോകത്ത് അവൻ പറയുക, എന്റെ മോൻ എടുത്ത അള്ളാ എന്നെ രക്ഷിക്കണം. വസാഹിബതിഹി വഅഖീ, എന്റെ ഭാര്യയും എന്റെ സഹോദരനെയും എന്റെ കൂട്ടുകാരനെയും എല്ലാം എടുത്തിട്ടാണെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് അവൻ ചിന്തിക്കും. വഫസീലതിഹി അല്ലതി തുവി, അവന് സംരക്ഷണമേകി അവന്റെ കുടുംബക്കാരെ എല്ലാവരെയും ഇട്ടിട്ട്. വമം ഫിൽ അർലി ജമീഅൻ സുമ്മ യുൻജി, ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും നൽകിയിട്ട് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുന്ന ദിവസം ഉണ്ടാകും. അല്ലാഹു തആല പറയുകയാണ്, കല്ല, ഇല്ല, ഇന്നഹാ ലവാ, കത്തി ജ്വലിക്കുന്ന നരകമാണ് അവനുള്ളത്, അവൻ ഒരുക്കിയിട്ടുള്ളത് ആ നരകമാണ്. നസ്സാഅത ലിശവ, തലയോട്ടിയുടെ തൊലിയുരിച്ചു കളയുന്ന നരകം. പിന്തിരിഞ്ഞു പോയ ഓരോ ആളെയും ആ നരകത്തിലേക്ക് വലിച്ചഴിക്കപ്പെടുന്ന ദിവസമാണ്. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ആ അശ്രദ്ധയാവരുത്. മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത് എന്തിനാണ്? മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കാനാണ്. നാം ഓരോ മയ്യത്തുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിൽ നാം മുഴുകണം. ജനാസകളിൽ പങ്കെടുക്കണം. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് നാം നിൽക്കണം. പല ആളുകൾക്കും മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല, പേടിയാണ് ചില ആളുകൾക്ക്. ചില ആളുകൾ അത് കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. നാം ശ്രദ്ധിക്കണം. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി മയ്യത്ത് കുളിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ, 25-26 വയസ്സുള്ളത്. അദ്ദേഹം ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചതായിരുന്നു. ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിടക്കുമ്പോൾ കുളിപ്പിക്കാന് ആളില്ലായിട്ട് നമ്മളും ഒന്ന് രണ്ടാളുകൾ വിളിച്ചതാ. എനിക്ക് ആ ശരീരം, ഒരു ചെറുപ്പക്കാരന്റെ ശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി ഐസൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് കുളിപ്പിക്കും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ സാധാരണ ചിലപ്പോൾ ബ്ലഡ് ലീക്കാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓരോരുത്തരും അതുപോലെ കിടക്കുന്ന ഒരു അവസ്ഥ വരാനുണ്ട്, നമ്മളെ മറ്റുള്ളവർ കുളിപ്പിക്കുന്ന അവസ്ഥ. ഒരു എത്ര ചെറുപ്പമായാലും എത്ര വാർദ്ധക്യമായാലും നമ്മൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു വെക്കും. നാം ഓരോന്ന് ചിന്തിക്കണം, കാണണം. നമ്മളെപ്പോലെ ജീവിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ, ഈ ഭൂമിയിലൂടെ ഏറ്റവും നല്ല രീതിയിൽ ദുനിയാവിലൂടെ ജീവിച്ച ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഒരു ചലനമറ്റ് കിടക്കും. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ഒന്നും ചെയ്യാൻ കഴിയാതെ മരവിച്ച് കിടക്കുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും വരാനുള്ളതാണ്, ഒരു സംശയമില്ല. നമുക്കെല്ലാവർക്കും വരാനുള്ളതാണ്, സംശയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ മയ്യത്തുകളും നമ്മൾ കുളിപ്പിക്കുന്നത്, കഫൻ ചെയ്യുന്നത്, മയ്യത്ത് മറവാടുന്നത്, ഇതെല്ലാം നമ്മൾ പോയി കാണണം, അതിൽ പങ്കെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ദുനിയാവിനെ കുറിച്ചുള്ള, ദുനിയാവിന്റെ പളവളപ്പിൽ മുങ്ങിപ്പോകുമ്പോ ഇതിനു മുമ്പ് ഇതിലും ശക്തിയിലും കഴിയിലും ജീവിച്ച ആളുകൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് ബോധം വരാൻ, അതുപോലെ തന്നെ സഹോദരങ്ങളെ നമുക്ക് ഉറക്കേണ്ട കാര്യമാണ്, മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിനുള്ള സമയമാണ് മരണം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിഷയത്തിൽ സംശയത്തിലാണെങ്കിൽ, ചില ആളുകൾക്കുണ്ടാവും ഇതപ്പോ ഇനി ഉയർത്തെഴുന്നേൽക്കോ, ഇതൊക്കെ സത്യമായിരിക്കോ, മണ്ണായിട്ടൊക്കെ നുരുമ്പി പോയി കഴിഞ്ഞിട്ട് ഇനിയും ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നുള്ളത് എന്താപ്പോ അതിൽ ശരിയുള്ളത്? ചില ആളുകൾ അങ്ങനെ ധരിച്ചേക്കാം. അപ്പൊ അങ്ങനെ സംശയമുള്ള ആളുകളുടെ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഫൈന്നാ ഖലഖനാകും മിൻ തുറാബ്, നാം നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മനുഷ്യന്റെ ഒന്നാമത്തെ മനുഷ്യൻ ആദ നബി അലൈഹി സ്വലാമിനെ, ثم من نطفه പിന്നെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ثم من علقه പിന്നെ അതൊരു ഭ്രൂണമാക്കി മാറ്റി, ثم من مضغه مخلقه وغير مخلقه രൂപമുള്ളതും രൂപമില്ലാത്തതുമായ ഒരു മാംസകഷ്ണമാക്കിയിട്ട് മാറ്റി, ലിനുബയ്യിന ലക്കും, നാം ഇതാ വിശദീകരിച്ചു തരാണ് നിങ്ങൾക്ക്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് വിശദീകരിച്ചു തരാണ്. ونقر في الارحام ما نشاء الى اجل مسمى, നാം തീരുമാനിക്കുന്ന നിശ്ചയിക്കുന്ന സമയം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിങ്ങളെ താമസിപ്പിച്ചു, ثم نخرجكم طفلا പിന്നെ ഒരു പൈതലായിട്ട് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു, ثم لتبلغوا اشدكم പിന്നെ നിങ്ങൾക്ക് ആരോഗ്യം തന്നു, നിങ്ങളുടെ ശരീരം ബലമുള്ളതാക്കി തന്നു, വമിൻകും മയ്യുതവഫ ആ സമയത്ത് തന്നെ ആരോഗ്യമുള്ള സമയത്ത് മരണപ്പെടുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ ചില ആളുകളുണ്ട് വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലേക്ക് എത്തുന്നവർ, ലികൈലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ ഒരുപാട് അറിവുണ്ടായതിനു ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക്, ഒരുപാട് അറിവുണ്ടായതിനു ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക്. ഞാൻ ഒരു രോഗിയെ സന്ദർശിക്കാനിടയായി കുറച്ചു മുമ്പ്. അദ്ദേഹം വലിയ എഞ്ചിനീയറാണ്, വലിയ ഉത്തരവാദിത്വവും ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. ജീവനുണ്ട്, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്ന, സംസാരിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയെയോ മക്കളെയോ സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ആളുകളുമുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വതറൽ അർലഹാമിദതൻ, നീ കാണുന്നുണ്ട് ഭൂമി വറ്റി വരേണ്ട അവസ്ഥയിൽ. ഫൈദാ അൻസൽന അലൈഹൽ മാഅ, അതിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ, നാം വെള്ളം ഇറക്കി കഴിഞ്ഞാൽ, ഇഹ്തസ്സത്, അത് ഇളകും. വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീദ്, അതിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള കായ്കനികൾ മുളച്ചു വരുന്നത് നീ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതിലും നല്ല ഉപമ എന്താ തരാ, ഇതിലും നല്ല ഉപമ എന്താ പറയാ, മനുഷ്യന് മരണത്തിലോ പുനരുദ്ധാനത്തിലോ സംശയമുണ്ടെങ്കിൽ അവൻ ചിന്തിക്കേണ്ട വിഷയമാണ് അവൻ എങ്ങനെ ജനിച്ചു എന്നുള്ളത്. സത്യത്തിൽ മനുഷ്യന് ഇത് ചിന്തിക്കാത്തവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. നമ്മൾ ആലോചിച്ചു നോക്കി, നമ്മളിവിടെ ജനിച്ചു വീഴുന്നത് ഒന്നും നമ്മൾ എന്തെങ്കിലും, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിൽ, എന്റെ ഈ കൈ ചലിക്കുന്നതിൽ, ഞാൻ തീരുമാനിക്കുമ്പോൾ ചലിക്കുന്നു എന്നല്ലാതെ എത്ര ആളുകളുണ്ട് വാദം പിടിച്ചു കിടക്കുന്നത്? അയാൾ വിചാരിച്ചുകൊണ്ട് ചലിക്കണ്ടോ? ഇല്ല. ഇതെങ്ങനെ അയാൾക്ക് ഇതാക്കുക? എന്റെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയോ? ഇല്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഞാൻ തീരുമാനിക്കണ്ടോ? ഇല്ല. ഇതൊന്നും നടക്കാതെ ഞാനിവിടെ ജീവിച്ചു പോകുന്നുണ്ട് എന്ന് ഒരുത്തൻ, അത് തന്നെ പോരെ, ഞാൻ എന്തിനാ ജീവിക്കണമെന്ന് ആലോചിക്കാൻ? അള്ളാഹു തആല ഈ ഘട്ടം ഘട്ടമായിട്ട് അവനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ, പുനരുദ്ധാനത്തിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുത്താനും ഈ കാര്യങ്ങളെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ച രീതി, അള്ളാഹു തആല വിവിധ സ്ഥലങ്ങളിൽ ഇത് എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്നുണ്ട്, തുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നീട് തീർച്ചയായിട്ടും നിങ്ങൾ മരിക്കുന്നതാണ്. ثم انكم يوم القيامه تبعثون, يوم القيامه നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. യൗമൽ ഖിയാമ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള സമയം വളരെ കുറച്ചാണ്, വളരെ നിസ്സാരമാണ്. 60ഓ 70ഓ വർഷം എന്നുള്ളത് കണ്ണിമ വെട്ടുന്നത് പോലെ തീരുന്ന കാലമാണ്. നാം പലപ്പോഴും പറയാറുണ്ട്, 30ഓ 40ഓ വർഷം ജീവിച്ച ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, എന്റെ 40 വർഷത്തെ ജീവിതം എന്തായിരുന്നു, എന്റെ 20 വർഷത്തെ ജീവിതം എന്തായിരുന്നു. അവനൊന്നും ചിന്തിക്കാണ്ടാവില്ല, എത്ര പെട്ടെന്ന് അത് കഴിഞ്ഞു പോയത് എന്നാണ് അവൻ ആലോചിക്കുക. അവർ കുറെ കാര്യങ്ങളോ കുറെ നടന്നല്ലോ എന്നുള്ളത് ഉണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ മരിക്കും, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ثم ردوا الى الله مولاهم الحق الا له الحكم وهو اسرع الحاسبين. ഹക്കായിട്ടുള്ള അവരുടെ രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ്, വളരെ വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ്. സഹോദരങ്ങളെ, മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നിൽക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു യാത്രയിലാണ്, അള്ളാഹുവിലേക്കുള്ള യാത്ര, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കുള്ള യാത്ര. ഈ യാത്രയിൽ നമ്മോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം മാത്രമാണ് ദുനിയാവിലുള്ളത്. നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി നിർവഹിക്കാനുള്ള ഒരു പണിസ്ഥലം മാത്രമാണ് ദുനിയാവ്. അതിനാണ് നമ്മുടെ വൈവാഹിക ജീവിതം, അതിനാണ് നമ്മുടെ മക്കൾ, അതിനാണ് നമ്മുടെ ജോലി, അതിനാണ് നമ്മുടെ സമ്പത്ത്, അതിനാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും. ആ കാര്യങ്ങളുടെ അവസാനമായ മരണം, അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമി പൊടിപൊടിയായി പൊടിയുന്ന ദിവസം അല്ലാഹു സുബ്ഹാനഹു വതആല യൗമൽ ഖിയാമയിൽ ആ ഭൂമിയെ ആ അവസ്ഥയിലാക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ഈ നിമിഷത്തിൽ നമ്മുടെ ഈ നാട് ഒന്ന് ഭൂമി കുലുങ്ങുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഭൂമി കുലുക്കത്തിൽ എപ്പോഴും അനുഭവിച്ച ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അത് കിടന്നിട്ട് വിറക്കും, നമുക്ക് നേരെ നിൽക്കാനും പറ്റില്ല, എല്ലാ കാര്യങ്ങളും ഇളകിപ്പോകും, നമ്മൾ പേടിച്ചോടും, ഇതിനെന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അല്ലാഹു തആലയാണ് ഭൂമിയെ പിടിച്ചു നിർത്തുന്നത്. അല്ലാഹു തആല പറയാണ്, അത് പൊടിപൊടിയായി പൊടിക്കുന്ന ദിവസം വരാനുണ്ട്. വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ, അന്നേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല വരും, മലക്കുകൾ സഫ ആയിക്കൊണ്ട് അണിനിരക്കുന്ന അവസ്ഥയിലും വരും. വജീ അയൗമ ഇദിൻ ബിജഹന്നം, അന്നേ ദിവസം നരകത്തെ കൊണ്ടുവരും. 70,000 ചങ്ങലകൾ ഉണ്ടാവും നരകത്തിന്, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ പിടിച്ചു വലിച്ചുകൊണ്ട് നരകത്തെ കൊണ്ടുവരുന്ന ദിവസം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, യൗമ ഇദിയ തദക്കറുൽ ഇൻസാനു വ അന്നാ ലഹു ദിക്റാ, അന്നേ ദിവസം മനുഷ്യൻ ചിന്തിക്കും. നമുക്കറിയാം, ഇന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ല, ഇതിനൊക്കെ സമയമുണ്ടല്ലോ, സമയം ഒരുപാടുണ്ടല്ലോ നിലയ്ക്ക് നമ്മൾ വിട്ടുകളയും. പക്ഷെ അന്ന് മനുഷ്യൻ ആലോചിക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് കൽപ്പിച്ചിരുന്നു അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ എല്ലാം അള്ളാഹു കൽപ്പിച്ചതാണ്. അത് ഞാൻ ചെയ്തിട്ടില്ല. അവൻ അന്നേ ദിവസം ആലോചിക്കും. അള്ളാഹു തആല പറയാണ്, വഅന്നാ ലഹു ദിക്റ, എവിടുന്നപ്പോ അവൻ ഓർമ്മ വന്നത്? എവിടുന്നാണ് ഇപ്പൊ അവൻ ഈ ഓർമ്മ വന്നത്? എന്നിട്ട് മനുഷ്യൻ പറയും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ നാശം, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, നമ്മുടെ ഈ സമയം ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു ലഭിക്കില്ല, ഉറപ്പ്. ഇന്നത്തെ ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് നാളെ നമുക്ക് ലഭിക്കില്ല. ആ സമയം നമ്മൾ അള്ളാഹുവിന്റെ ദിക്റിലല്ലാതെ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലല്ലാതെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടം തന്നെയാണ്, വലിയ നഷ്ടം. കച്ചവടത്തിന്റെ നഷ്ടത്തിനേക്കാൾ വലിയ നഷ്ടമാണത്. അതുകൊണ്ട് ഗൗരവത്തിൽ ആ വിഷയം ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം അതിഭയാനകമാണ്. അള്ളാഹു തആല പറഞ്ഞു, ഫൈദാ നുഫിഖ ഫിസ് സൂരി നഫഖതും വാഹിദാ, സൂറിൽ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ആ ഒരൊറ്റ ഊതപ്പെട്ടാൽ, വഹുമിലത്തിൽ അർദു വൽ ജിബാൽ ഫദുക്കത ദക്കതം വാഹിദാ, ആകാശവും ആകാശത്തിലെ പർവ്വതങ്ങളും എല്ലാം ഉയർത്തിക്കൊണ്ട് അത് പൊടിച്ചു കളയും. ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ, അന്നേ ദിവസം ആ സംഭവം സംഭവിക്കുകയും ചെയ്യും, അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. വൻശഖത്തിസ് സമാഉ ഫഹിയ യൗമഇദിൻ വാഖിഅ, ആകാശം ദുർബലമായ രീതിയിൽ പൊട്ടിപ്പിളരുന്ന ദിവസമാണത്. വൽ മലകു അലാ അർജാഇഹ, മലക്കുകൾ അതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ടുണ്ടാകും, അതിന്റെ ചുറ്റുമായിട്ട് മലക്കുകൾ ഉണ്ടാവും. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ തമാനിയ, അതിന് മുകളിലായിട്ട് തന്റെ റബ്ബിന്റെ അർശ്, നിന്റെ റബ്ബിന്റെ അർശ്, എട്ട് കൂട്ടം മലക്കുകൾ വഹിക്കുന്നവരായിട്ടുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അർശിനെ വഹിക്കുന്ന ദിവസം. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, യൗമഇദിൻ തുഅറളൂൻ ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്നേ ദിവസം പ്രദർശിപ്പിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും, ഒരു കാര്യവും മറച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. രഹസ്യത്തിലും പരസ്യത്തിലും നാം ചെയ്തിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അന്ന് പ്രദർശിപ്പിക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, എന്താണ് നീ ചെയ്തത്? അള്ളാഹു തആല കാണിച്ചു തരും നീ ചെയ്ത കാര്യങ്ങൾ. സ്വന്തം തൊലിയും കണ്ണും കാതും എല്ലാം അതിന് സാക്ഷ്യം വഹിക്കും, ഭൂമി അതിന് സാക്ഷ്യം വഹിക്കും, നമുക്കൊന്നും പറയാനുണ്ടാവില്ല. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആ രേഖകൾ കൊണ്ടുവരും. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞു, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കൈയിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ അവര് പറയും, ഫയഖൂലു ഹാ ഉമുഖറൂ കിതാബിയ, എന്റെ കിതാബ് വായിച്ചു വെക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിച്ച് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവന്റെ റസൂലിനെ പിൻപറ്റി അനുസരിച്ച് ജീവിച്ച ആളുകളുടെ കിതാബ് വലത് കൈയിൽ കൊണ്ട് അവൻ വരും, ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞിട്ട്. ഇന്നീ വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എനിക്കറിയാമായിരുന്നു ഇതുപോലെ വിചാരണ എനിക്ക് വരാനുണ്ട്, ഞാൻ ഈ വിചാരണയെ നേരിടാനുള്ളവനാണെന്ന് എനിക്കറിയാമായിരുന്നു. ഫഹുവ ഫീ ഈശതി റാളിയ, അവനേറ്റവും സമാധാനം നിറഞ്ഞ ജീവിതത്തിലാണ്. ഫീ ജന്നതിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിലാണ് അവൻ. ഖുതൂഫുഹ ദാനിയ, അവന്റെ അവിടുത്തെ പഴവർഗ്ഗങ്ങൾ അവന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നതാണ്. കുലു വശ്റബു ഹനീഅ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ദുനിയാവിലെ ദിവസങ്ങളിൽ നിന്ന് ചെയ്തു വെച്ചതിന്റെ പകരമായിട്ട് ഇതാ നീ കഴിച്ചോ, നീ കുടിച്ചോ, ഏറ്റവും നല്ല കൺകുളിർമയോടുകൂടി നീ ജീവിച്ചോ എന്ന് അവനോട് പറയും. സഹോദരങ്ങൾ, നന്മ ചെയ്ത ആളുകളുടെ അവസ്ഥയാണ്, അള്ളാഹുവിനെ അനുസരിച്ചവരുടെ അവസ്ഥയാണ്. എല്ലാ രഹസ്യവും പരസ്യമാകുന്ന ആ ദിവസത്തിൽ, അള്ളാഹുവിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ആ ദിവസത്തിൽ ആരും കാണാതെ നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ അതിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് കാണിക്കും, ഇത് നീ ചെയ്തതല്ലേ. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, ഇടത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്നവന്റെ അവസ്ഥ, വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇടത് കൈയിൽ കിതാബ് ലഭിക്കുന്നവൻ, തന്റെ തിന്മകളുടെ രേഖകൾ കൂടുതലായിക്കൊണ്ട് ഇടത് കൈയിൽ ലഭിക്കുന്നവൻ, ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, എന്റെ നാശം, എന്റെ നാശം, എന്റെ കിതാബ് എനിക്ക് ലഭിക്കാതിരുന്നെങ്കിൽ, എനിക്കിത് നൽകപ്പെടാതിരുന്നെങ്കിൽ, വലം അദ്രി മാ ഹിസാബിയ, എന്റെ ഹിസാബ് ഞാൻ അറിയാതിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കാര്യമില്ലാതിരുന്നെങ്കിൽ, യാ ലൈതഹ കാനതിൽ ഖാലിയ, മരണത്തോടുകൂടി എന്റെ ജീവിതമെല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ, മരണത്തോടുകൂടി എല്ലാം അങ്ങനെ അവസാനിച്ചിരുന്നെങ്കിൽ, മാഗ്ന അന്നി മാലിയ, എന്റെ സമ്പത്ത് യാതൊരുവിധ ഉപകാരം എനിക്കിവിടെ ചെയ്യുന്നില്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം എനിക്കിവിടെ യാതൊരു ഉപകാരം ചെയ്യുന്നില്ല. ആ സമയത്ത് അല്ലാഹു തആല കൽപ്പി, ഖുദൂഹു ഫഖുല്ലു, അവനെ പിടിച്ച് ബന്ധിക്ക്. തുമ്മൽ ജഹീമ സല്ലു, നരകത്തിലേക്ക് അവനെ വലിച്ചെറിയ. തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹ 70 ദിറാഹം ഫസ്ലുകു, അവനെ നരകത്തിന്റെ ചങ്ങലകളിൽ കെട്ടിബന്ധിക്കാൻ അവിടെ കൽപ്പിക്കും. സഹോദരങ്ങളെ, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്, സംഭവിക്കാനിരിക്കുന്നതാണ്. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിച്ച് അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാവുക. നാം ആലോചിച്ചു നോക്കണം, ഒരു പാപം ചെയ്യുന്ന സമയത്ത് ഒരു പാപം ചെയ്യാനുള്ള എല്ലാ സൗകര്യവും എല്ലാ അവസ്ഥയും ഒരുങ്ങി നമ്മുടെ ശരീരം അതിൽ മുന്നിടുമ്പോ ഒന്ന് ചിന്തിച്ചാൽ മതി, ആ നിമിഷത്തിലാണ് നിന്റെ മരണമെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും. എത്ര എത്ര ആളുകളാണ് മദ്യപിച്ച് ലക്ക് കെട്ട് വഴിയരികിൽ മരണപ്പെടുന്ന അവസ്ഥയുണ്ടായത്. എത്ര എത്ര ആളുകളാണ് ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിക്കുന്ന സമയത്ത് മരിക്കുന്ന അവസ്ഥയുണ്ടായത്. നഊദു ബില്ലാ. അല്ലാഹു തആല നമ്മളെ രക്ഷിക്കട്ടെ, നല്ല മരണം നമുക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, ആ മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും അതിനുശേഷമുള്ള വിചാരണയും നാം ഓർത്തുകൊണ്ടേയിരിക്കണം, നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഒരു ജനാസയിൽ പങ്കെടുക്കുമ്പോ ദുനിയാവിന്റെ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തയെ അകറ്റിക്കളയുമ്പോ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ, നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അൽഹംദുലില്ലാ അല്ലദി അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ. അല്ലാഹുവിന്റെ സ്തുതി, എന്റെ മരണത്തിന് ശേഷം എനിക്ക് ജീവൻ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഖബറിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ നമ്മൾ ചോദിച്ചു പോയി, എന്റെ ഉറക്കത്തിൽ നിന്ന് ആരാ എഴുന്നേൽപ്പിച്ചത് എന്ന്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം അതാണ് ജീവിതത്തിൽ ഓർക്കുന്നത്. കിടന്നുറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും മരണത്തെ ഓർത്തുകൊണ്ടുള്ള ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കതിനെക്കുറിച്ചുള്ള ചിന്തയില്ല എങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? സഹോദരങ്ങൾ, നമ്മുടെ അവസ്ഥ എന്താണ്? എത്ര എത്ര ആളുകളാണ് നമ്മുടെ പ്രായത്തിൽ മരണപ്പെട്ടു പോയത്. ഒന്ന് ആലോചിച്ച്, ഈ പറയുന്ന ഞാൻ, നമ്മുടെ മരണമാണ് ഇന്ന് എങ്കിൽ, നമ്മുടെ ഓരോരുത്തരുടെ മരണം ഇന്ന് തീരുമാനിക്കപ്പെട്ടതാണ് എങ്കിൽ, നാം അശ്രദ്ധയിലായി പോയിട്ടുണ്ടെങ്കിൽ വലിയ അപകടമാണ്. മരണത്തിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ഏതു സമയത്തും ഉണ്ടാവേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തിൽ മനുഷ്യൻ ചിന്തിക്കും, അവൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, അവന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അവൻ ആലോചിക്കും. വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ, കാണുന്നവർക്ക് മുമ്പിൽ നരകത്തെ പ്രദർശിക്കപ്പെടും, നരകത്തെ പ്രദർശിപ്പിക്കും, ആളുകൾ കാണും. ഫഅമ്മമൻ തഗാ വആഫറൽ ഹയാത്തദ്ദുനിയാ, ആരാണോ അതിരി കവിയുകയും ദുനിയാവിനെ തൃപ്തിപ്പെട്ട്, ദുനിയാവിൽ മാത്രമായി ജീവിതത്തെ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും ചെയ്തത്, ദുനിയാവ് മതി എന്ന രീതിയിൽ അതിരി കവിഞ്ഞ് ജീവിച്ചത്, ഫൈനൽ ജഹീമ ഹിയൽ മഅവ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് അവനുള്ളതാണ് നരകം. അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും ഭയാനകമായിട്ടുള്ള സൃഷ്ടിയാണ് നരകം. പലപ്പോഴും നമ്മൾ ദീനിന്റെ ഉന്നതമായ ആളുകളാണെന്നുള്ള ധാരണ പിശാചിട്ട് തരും. നരകത്തെക്കുറിച്ച് കരയാനോ നരകത്തിന് രക്ഷ ചോദിച്ച് ദുആ ചെയ്യാനോ നമുക്ക് അവസരം കിട്ടിയിട്ട്, നിങ്ങൾക്കറിയോ മലക്കുകളിൽപ്പെട്ട ശ്രേഷ്ഠരായ മലക്കുകൾ നരകത്തെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയും മീക്കായിൽ അലൈഹി ഇസ്ലാമിനെയും കണ്ണ് നനഞ്ഞുകൊണ്ട് തന്നെയായിരിക്കുന്നത്, നരകം കണ്ടിട്ട് പേടിച്ചിട്ട്. അവരുടെ അവസ്ഥ അങ്ങനെയാണ്. മനുഷ്യന്റെ അവസ്ഥയോ? നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പോക്ക്, നമ്മൾ എത്രത്തോളം അപകടത്തിലാണ് എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമ്മമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ആരാണോ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ആ ചിന്തയിൽ, ആ ഭയത്തിൽ, വനഹൻ നഫ്സ അനിൽ ഹവാ, തന്റെ ഇച്ഛകളിൽ നിന്ന് നഫ്സിനെ പിടിച്ചു നിർത്തുന്നത്, നഫ്സ് പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. നീ ഇന്ന തിന്മ ചെയ്തോ, ഇന്നത് ആലോചിച്ചോ, ഇന്നത് കണ്ടോ, ഇന്നത് പറഞ്ഞോ, ഇന്നത് കേട്ടോ, നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല ഹറാമാക്കിയതാണെങ്കിൽ ഇത് നല്ല ആസ്വാദനമുണ്ട്, ഇത് നല്ല രസമുണ്ട്, നീ പ്രവർത്തിച്ചോ, നീ കണ്ടോ, നീ കേട്ടോ, നഫ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ഇല്ല, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ള ചിന്തയിൽ അതിനെ പിടിച്ചു നിർത്തുന്നത് ആരാണോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവനാണ് അല്ലാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അവൻ ആഗ്രഹിക്കുന്ന എന്തോ അവിടെ ഉണ്ടാകും, അവൻ ഇച്ഛിക്കുന്ന എന്തോ അവിടെ ഉണ്ടാകും. എല്ലാവിധ ശഹവത്തുകളും അവന് ലഭിക്കും, എല്ലാവിധ അവനെ എന്ത് ആസ്വദിച്ചാലും എന്ത് ചോദിച്ചാലും അതിനേക്കാൾ വലുത് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ടാകും. സഹോദരങ്ങളെ, ഇതെല്ലാം അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചിന്തകളിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകളിൽ പരലോകത്തിനെ കുറിച്ചുള്ള ചിന്തയാണ് ദുനിയാവിനേക്കാളും നമുക്കുണ്ടാവരുത്. ഒരിക്കലും തന്നെ മരണത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഗൗരവത്തിൽ നാം ചിന്തിച്ചുകൊള്ളുക, മരണത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല. അല്ലാഹു തആല പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയുയർത്തപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കെട്ടിയൊരുക്കപ്പെട്ടിട്ടുള്ള കോട്ടക്കകത്താണെങ്കിൽ പോലും, ഏറ്റവും വലിയൊരു കോട്ടക്കകത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മരണം നിങ്ങളെ പിടികൂടും, മരണം നിങ്ങളുടെ അടുക്കിലേക്ക് വരും. എത്ര സമ്പന്നർ, പല ആളുകളും വിചാരിക്കും സമ്പത്താണ് ദുനിയാവിലെ നിലനിൽപ്പിന് അടിസ്ഥാനമെന്ന്. അല്ല അല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസമില്ലാതെ അവന് എത്ര സമ്പത്തുണ്ടായാലും അവൻ അതൊരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസമുള്ളവന് സമ്പത്ത് അനുഗ്രഹമായേക്കാം, അതില്ലാതെ സമ്പത്ത് അവന് അനുഗ്രഹമാവില്ല, അതവന് ഭാരമാവുകയുള്ളൂ. കാരണം അവന് ദുനിയാവിനോടുള്ള ഹുബ്ബ് അതുകൊണ്ട് വർദ്ധിക്കും, അവൻ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് അകലും. എന്നാൽ അതൊന്നും അവനെ മരണത്തിന് രക്ഷിക്കുകയില്ല, അതൊന്നും അവനെ മരണത്തിന് രക്ഷിക്കുകയുമില്ല. നാം ചിന്തിക്കണം, നമ്മുടെ ചിന്തയിൽ മരണം ഒരു വിഷയമായി മാറണം. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച മുറപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് വിരോധിച്ചത് ഒഴിവാക്കി നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. وَخْشَوْ يَوْمًا لَا يَجْزِي وَالِدٌ عَنْ وَالِدِهِ وَلَا مَوْلُودٌ هُوَ جَازٍ عَنْ وَالِدِهِ شَيْئًا. നിങ്ങൾ സൂക്ഷിച്ച ഒരു ദിവസം, ആ ദിവസം ഒരു ഉപ്പാക്കും ഒരു മകനെ സഹായിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ എന്താണ്ടാവുക, മകനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരുണ്ടാവും? വാപ്പുണ്ടാവും. നമുക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചോദിക്കാൻ ആരുണ്ടാവും? വാപ്പുണ്ടാവും. നമുക്കൊരു സപ്പോർട്ടായിട്ട് വാപ്പുണ്ടാവും. അന്നേ ദിവസം ഒരാളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു മകനും ഒരു വാപ്പാക്കും ഒരു ഉപകാരം ചെയ്യൂല. വാപ്പാക്ക് വയസ്സായി, വാർദ്ധക്യമായി, എന്തുണ്ടാവും? മക്കൾ വാപ്പാക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. എന്നാൽ അന്നേ ദിവസം ഒരു സഹായത്തിന് ഇവരും ഉണ്ടാവില്ല. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഓരോ കാര്യങ്ങൾ, മരണത്തിന്റെ കാര്യങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യങ്ങൾ, വിചാരണയുടെ കാര്യങ്ങൾ, നാം ഇന്ന് സംസാരിക്കുന്നത് പോലെ, നാം ഇന്ന് ജീവിക്കുന്നുണ്ട് എന്നതുപോലെ യാഥാർത്ഥ്യമാണത്. എത്രത്തോളം നമുക്കതിൽ ദൃഢത കൈവരിക്കാൻ സാധിക്കുമോ അത്രത്തോളം ദൃഢത നമ്മൾ നേടിയെടുക്കണം. അത്രത്തോളം ഉറപ്പുള്ള കാര്യമാണത്, യാതൊരുവിധ സംശയവുമില്ല. പേടിച്ചു പോകുന്ന ഒരു ദിവസം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫലാ തഗുറന്നകുമുൽ ഹയാതു ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. രണ്ട് കാര്യങ്ങൾ ഈ പറഞ്ഞ ഓരോ കാര്യത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയുന്ന, നിങ്ങളെ വഞ്ചിതരാക്കുന്ന രണ്ട് കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു. ഒന്നാമത്തേത്, ഫലാ തഗുറന്നകുമുൽ ഹയാതു ദുനിയാ, ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ദുനിയാവിലെ ജീവിതത്തിലുള്ള പ്രതീക്ഷ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. സലഫുകളിൽപ്പെട്ട കുറച്ചുപേർ ഒരുമിച്ച് കൂടിയിട്ട് അവർ ദുനിയാവിലുള്ള പ്രതീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, എന്താണ് ഓരോരുത്തരുടെ അമല്, എന്താണ് ദുനിയാവിലുള്ള പ്രതീക്ഷ പറയാൻ പറഞ്ഞു. അതിൽ ഒരാൾ പറഞ്ഞു, പിന്നെ ഞാൻ ഓരോ മാസവും, ഒരു മാസമായി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എന്റെ അവസാനത്തെ മാസമാണ്, ഇതിനുശേഷം ഞാൻ ജീവിച്ചിരിക്കില്ല. മറ്റൊരാൾ പറഞ്ഞു, ഓരോ ദിവസവും ആയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇതിന്റെ അവസാന ദിവസമാണ്, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു, യഅ്മലു മൻ അജലുഹു ബിയദി ഗൈരി, വേറൊരാളുടെ കയ്യിൽ അവധി നിർണയിക്കപ്പെടുന്ന ഒരുത്തൻ എന്ത് അമല് വെക്കാനാണ്, എന്ത് പ്രതീക്ഷ വെക്കാനാണ്? വേറൊരാളുടെ കയ്യിൽ അവധി നിർണയിക്കപ്പെടുന്ന ഒരുത്തൻ തന്റെ ജീവിതത്തിന്റെ മേലെ എന്ത് പ്രതീക്ഷ വെക്കാനാണ്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ, അടുത്ത നിമിഷത്തിന് പോലും നമുക്കില്ല, കാരണം നമ്മുടെ കയ്യിലില്ല. നമ്മൾ സ്വയം പറയട്ടെ, എനിക്ക് കഴിയും, എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം എനിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? സമ്മതിച്ചു കൊടുക്കാം, നിങ്ങൾ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. അവനോട് നമുക്ക് പറയാം, നിന്റെ ഹൃദയവും നിന്റെ ശരീരവും നിന്റെ ശ്വാസകോശവും നിന്റെ ലങ്സും കിഡ്നിയും നിന്റെ ശരീരത്തിന്റെ ഞരമ്പുകളും രക്തവും തലച്ചോറും തലയിൽ വളരുന്ന മുടിയും അല്ലെ ശരീരത്തിൽ വളരുന്ന മുടിയും തൊലിയും രൂപവും എല്ലാം നിനക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. നമുക്ക് പറയാം, ഒരു കുഴപ്പമില്ല, നീ നിന്റെ തോന്നിയ പോലെ ജീവിച്ചോ. ഇതിലേതെങ്കിലും ഒന്നിൽ നിനക്ക് അധികാരമില്ല എങ്കിൽ അല്ലാഹുവിനെ നീ അനുസരിച്ചേ പറ്റുള്ളൂ, യാതൊരു സംശയമില്ല അതിൽ. അതിനെല്ലാം സൃഷ്ടിച്ച ഒരാളുണ്ട് തന്നെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദുർബലത മനസ്സിലാക്കുകയും ദുരിയാവ് നമ്മെ വഞ്ചിക്കാതിരിക്കുകയും ചെയ്യട്ടെ. പ്രതീക്ഷ വെക്കാൻ ഒന്നുമില്ലാത്ത, അല്ലാഹു തആല ഒരു കൊതുകിന്റെ ചിറക് പോലും വില കൊടുക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ചത്ത ആട് ആ കുടുംബത്തിന് എത്ര ഭാരമാകുമോ അതുപോലെ ഭാരമാകുന്നതാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. എന്താ അങ്ങനെ പറഞ്ഞറിയോ? ഒരു ചത്ത ആട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പിന്നെ കുഴിച്ചിടണം, അതിനെ പിന്നെ എന്തെങ്കിലും ഇതാക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നാറാൻ തുടങ്ങും. അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ആ അവസ്ഥയാണ്. ദുനിയാവിൽ എത്ര കിട്ടിയാലും നാളെ പരലോകത്ത് അതിന്റെ കണക്ക് പറയേണ്ടി വരും. നാളെ പരലോകത്ത് അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതൊരു ഭാരം തന്നെയാണ്. എത്രയോ കുറച്ച് നൽകിയാൽ, നമുക്ക് ഉള്ളത് മാത്രം, ആവശ്യത്തിനുള്ളത് മാത്രം നൽകിയാൽ അൽഹംദുലില്ലാ. നിങ്ങൾക്കറിയോ ഏറ്റവും അള്ളാഹു തആല ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്താ നൽകിയത്? ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുള്ളൂ. ഈ ആകാശഭൂമികളുടെ എല്ലാവിധ സൗകര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന് കൊടുക്കാം, പക്ഷെ നൽകിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഒന്നും നമുക്ക് അള്ളാഹു തആല ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ഒരിക്കലും അതിന്റെ പേരിൽ അള്ളാഹുവിനോട് ഒരു പരാതി വേണ്ട. നമുക്ക് ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാം, പക്ഷെ അള്ളാഹുവിൽ ഒരു നിരാശ വേണ്ട. അതുപോലെ തന്നെ ദുനിയാവ് നമ്മളെ വഞ്ചിപ്പിക്കരുത്, ദുനിയാവിലുള്ള പ്രതീക്ഷ. രണ്ടാമത്തേത് പരമവഞ്ചകനായ പിശാജും അള്ളാഹുവിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. പിശാജിന്റെ വഞ്ചന വളരെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ പിശാജ് വഞ്ചിച്ചു കളയും. ഓരോ തിന്മയിലേക്ക് നമ്മെ കൊണ്ടുപോയി അവസാനം അള്ളാഹുവിനെ നിഷേധിക്കുന്ന കുഫറിലായിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം പണിയെടുക്കാൻ പറ്റുമോ അത് ചെയ്യും. എന്തെല്ലാം പണിയെടുക്കാൻ പറ്റുമോ അത് ചെയ്യും. നമ്മളിപ്പോ വഴിയിലൂടെ പോകുമ്പോ നമ്മുടെ ഒരു വാഹനത്തിൽ പോയി വിചാരിക്കാം, നമ്മുടെ തൊട്ടു മുമ്പുള്ള ഒരു വാഹനം ഒരു പൂച്ചക്കുട്ടിനെ ഇടിച്ചിട്ട് അത് റോട്ടിൽ ഇടിച്ചു വീണ് കിടക്കുമ്പോ അത് കിടന്ന് പടയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വിഷമം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെരിപ്പ് കടിച്ചുകൊണ്ട് പോയി നശിപ്പിച്ചൊരു നായ, നമുക്ക് ഭയങ്കര ദേഷ്യമുള്ള നായ, ആ നായനെ ഒരു വണ്ടി ഇടിച്ച് കിടന്ന് പടക്കണുണ്ട്, നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? അതൊരു പാവമുള്ള അനുഭവിക്കണ്ടല്ലോ, ഒരു അംശം കാരുണ്യമുള്ളവന് എന്താ തോന്നുക? അതിന് ഈ അവസ്ഥ വന്നല്ലോ, പടക്കണ കണ്ട മനസ്സൊന്ന് പടയും. എന്നാൽ അത്ര പോലും നമ്മുടെ കാര്യം ആർക്കുണ്ടാവൂല? പിശാചിനുണ്ടാവൂല. പിശാജ് കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുന്നത് വരെ അവൻ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് ചെറിയൊരു സംശയമുണ്ടാക്കുന്ന കാര്യം, നമ്മുടെ കൽബിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ ഒഴിവാക്കിക്കൊള്ളുക. അത് പിശാജിന്റെ കളിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിഷയത്തിൽ പിശാജ് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ സൂക്ഷിച്ചാൽ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുത്തിട്ട് ആ ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വതആല നിൽക്കേണ്ട ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പിശാജിന്റെ വഞ്ചനകൾ വളരെ വലുതായിരിക്കും. പിശാജ് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഒന്നെങ്കിൽ പാപം ചെയ്യിപ്പിക്കും. പാപം ചെയ്യുന്നില്ലെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം നിങ്ങൾ സൂക്ഷിച്ചു. അതെന്താ?
അൽ ഉജിബ്, സ്വന്തത്തിൽ അത്ഭുതം കൂറൽ. ഞാനിപ്പോ കുഴപ്പമില്ല, ഞാനിപ്പോ നല്ല ദീനിയായിട്ടുള്ള ആളാണ്, ഞാനിപ്പോ നല്ല എന്താ പറയാ ഉത്തമമായിട്ടുള്ള ആളാണ്, ഞാൻ ഇനി മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്കാണ്, ആ നിലയ്ക്കുള്ള ഉജുബ് നിങ്ങൾ തോന്നിപ്പിക്കുക. പാപത്തിനേക്കാൾ അപകടമായിരിക്കും. ഷിർക്കിന്റെ ഇനത്തിൽ ഉലമാക്കൾ ഉജുബിനെ കൂട്ടിയത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങുന്ന ആ ദിവസത്തെ, ആ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ്, അതിനുശേഷമുള്ള വിചാരണ, നാം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഓരോന്നും കാണും കേൾക്കുകയും ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം അതുണ്ടായിരിക്കണം. പിശാജ് മറപ്പിക്കും, യാതൊരു സംശയമില്ല. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ കുറെ പഠിച്ചതല്ലേ, കുറെ അറിഞ്ഞതല്ലേ, ഇനി അതിനെക്കുറിച്ചൊന്നും കേൾക്കണ്ട എന്ന് പിശാജ് തോന്നിപ്പിക്കും. പക്ഷെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു തആല പറഞ്ഞ ഈ ആയത്ത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണത്തിന്റെ വെപ്രാളം യാഥാർത്ഥ്യം കൊണ്ട് വരുന്നതാണ്. മരണത്തിന്റെ യാഥാർത്ഥ്യം, എല്ലാവിധ യാഥാർത്ഥ്യങ്ങളും അപ്പൊ ബോധ്യപ്പെടും. ദുനിയാവിന്റെ നിരർത്ഥകത ബോധ്യപ്പെടും, പരലോകത്തിന്റെ ഹക്ക് ബോധ്യപ്പെടും, എന്തിനാണ് ഞാൻ ജീവിച്ചതെന്ന് ബോധ്യപ്പെടും, എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തു കൂട്ടിയെന്ന് ബോധ്യപ്പെടും. ആ സമയത്ത് മലക്കുൽ മൗത്തിനെ കൺമുന്നിൽ കണ്ട് ഞാനിതാ മരിക്കാൻ പോവുകയാണ് എന്ന് തോന്നുന്ന ആ സമയത്ത് ഒന്ന് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ആലോചിച്ചാൽ മതി, ഞാനിപ്പോ മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ആ സത്യം നമുക്ക് ബോധ്യപ്പെടും. നീ എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും, നീ ഓടി ഒളിച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന ആ മരണം നിന്നിലേക്ക് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് മരണത്തിനെ കുറിച്ചുള്ള ദിക്ർ നമുക്ക് ഉണ്ടായിരിക്കണം. റസൂലുള്ള ധാരാളം ഓർക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖബറുകൾ സിയാറത്ത് ചെയ്ത് ഖബർസ്ഥാനുകളിൽ പോയിട്ട് ഇതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടവരാണ് നാം എന്നുള്ള ബോധം നമുക്ക് വേണം. ഒരിക്കൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരുടെ കൂടെ ഒരു ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ പോവുകയാണ്, ഖബർ പോവുകയാണ്. അപ്പൊ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം ആ ഖബറാളികളെ വിളിച്ച് പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ, അമ്മ സൗജാതു ഫഖദ് നുക്ഹത്, നിങ്ങളുടെ ഭാര്യമാരൊക്കെ വേറെ നിക്കാഹ് കഴിഞ്ഞു പോയിട്ടുണ്ട്, വേറെ വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ട്. വമ്മദ് ദിയാറു ഫഖദ് സുക്കിനത്, നിങ്ങളുടെ ഭവനങ്ങളിൽ വേറെ താമസക്കാരായിട്ടുണ്ട്.
നിങ്ങൾ അനന്തരാവകാശികളും ബാക്കിയുള്ളവരായി താമസക്കാരായിട്ടുണ്ട്. നിങ്ങളുടെ സമ്പത്ത് അത് വീതം വെച്ച് തീർന്നിട്ടുണ്ട്, അതൊക്കെ വീതം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഹാദാ ഖബറും മാ ഇൻദനാ, ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള വാർത്ത ഇതാണ്. വമാ ഖബറും മാ ഇൻദക്കും, നിങ്ങൾക്ക് എന്താ ഞങ്ങളെ അറിയിക്കാനുള്ളത്, എന്താണ് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാനുള്ളത്? അപ്പൊ അലി റളിയല്ലാഹു അഞ്ചരന്മാരിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, അവരെങ്ങാനും സംസാരിക്കുമെങ്കിൽ അവർ പറയുമായിരുന്നു, വജദ്നാ ഖൈറസ്സാദി തഖ്വ, ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും നല്ല വിഭവം തഖ്വയായിരുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ച് ജീവിച്ചിരുന്ന ആ നിമിഷങ്ങളാണ് ഏറ്റവും ഉത്തമമെന്ന് ഞങ്ങൾക്കിതാ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ പറയുമായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തി ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനെ, അള്ളാഹിനെ അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഈ ഖബർസ്ഥാനം കൊണ്ടുപോയി. എന്നിട്ട് ഒരു ഖബറില് അപ്പൊ മറവ് ചെയ്ത ഒരു ഖബറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇവനിപ്പോ എന്താ വിചാരിക്കുന്നുണ്ടാവുക ചോദിച്ചു, ഇവൻ എന്താണ് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവൻ സൽക്കർമ്മങ്ങൾ കുറെ ചെയ്തിരുന്നെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും, കുറച്ചുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇവനെ ഉപദേശിച്ചു, അവനിനി അത് ചെയ്യാൻ പറ്റില്ല നീ ചെയ്തോ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് നേടിയെടുക്കാനുള്ള സ്ഥാനങ്ങളാണ്. നിനക്കറിയുമോ, നീ ചെയ്യുന്ന പാപം കാരണം അല്ലാഹുവിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന അകൽച്ച എത്രയാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ആ പാപം ചെയ്യില്ലായിരുന്നു. നീ നഷ്ടപ്പെടുത്തുന്ന സൽക്കർമ്മങ്ങൾ, ഒഴിവാക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് കിട്ടുന്ന സ്ഥാനം നീ അറിഞ്ഞിരുന്നെങ്കിൽ അത് എത്ര ത്യാഗം സഹിച്ചു നീ അത് ചെയ്യുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചതിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അല്ലാഹു തആലയ്ക്ക് ഓരോ മനുഷ്യനെയും പരീക്ഷിക്കുകയും അതിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നത്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, തഖ്വ തഹ്ഖീഖ് ചെയ്യുന്നത്, ഇതെല്ലാം അല്ലാഹുവിലേക്ക് അറിയണം. അതിൽ നിന്ന് സിദ്ദീഖീങ്ങളെയും ഷുഹദാക്കളെയും സ്വാലിഹീങ്ങളെയും അല്ലാഹുവിന് തെരഞ്ഞെടുക്കണം. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. ഖബറിൽ കിടക്കുന്ന ഓരോ ആളുകളും നമ്മെപ്പോലെ ജീവിച്ചിരുന്നവരാണ്, നമ്മെപ്പോലെ ഭാര്യയും കുട്ടികളും കുടുംബവും ഉണ്ടായിരുന്നവരാണ്. ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒറ്റപ്പെട്ടു പോകേണ്ട ഒരു യാത്ര നമുക്കുണ്ട്. ആ ഖബറിലെ യാത്രയിലേക്ക് നാം തയ്യാറെടുക്കണം. അതിനുവേണ്ടി നാം ഓരോ നിമിഷവും ഉപയോഗിക്കണം, ഓരോ ദിവസവും ആ ചിന്തയിലായിരിക്കണം. അത് എന്നോടും നിങ്ങളോടും പ്രത്യേകം നാം ഉപദേശിക്കുകയാണ്. ഓരോ ദിവസത്തിലും ഈ ചിന്ത നമുക്കുണ്ടായിരിക്കണം. ഈ റമളാൻ ഇതാ ഒരാഴ്ചയോളം നമുക്ക് അവസാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനും നന്മകൾ ചെയ്യാനും അല്ലാഹുവിലേക്ക് പോകേണ്ട യാത്രക്ക് വിഭവമായിട്ട് തഖ്വയെ ഒരുക്കാനും എത്രത്തോളം നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കണം. റമളാൻ എന്നുള്ളത്, നോമ്പ് എന്നുള്ളത് തഖ്വയുണ്ടാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഏറ്റവും നല്ല വിഭവമായിട്ട് തഖ്വയെ നമ്മൾ ഒരുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിക്കണം. നമുക്ക് എത്ര ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും, നമ്മെ എത്ര ആഗ്രഹിപ്പിക്കുന്ന കാര്യമാണെങ്കിലും അല്ലാഹുവിന് വേണ്ടി അത് ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു തആല നമുക്ക് പകരം നൽകും. ദുനിയാവിനും നൽകും, പരലോകത്തും നൽകും. അല്ലാഹു അതിന് ഖാദിറാണ്, അല്ലാഹു അതിന് കഴിവുള്ളവനാണ്. അല്ലാഹുവിനെ അറിയേണ്ടത് ആ നിമിഷത്തിൽ അല്ലാഹുവിന് വേണ്ടി നീ അത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് പിശാചിന്റെ കെണിയിൽ നാം പെട്ടുപോകാതിരിക്കുക, അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുക, കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഇൽമി നേടുക, അതുപോലെ ആ കേൾക്കുന്ന ഇൽമുകൾ അമലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്തേക്ക് ഏറ്റവും നല്ല വിഭവങ്ങൾ ഒരുക്കി അവന് മുമ്പിൽ ജീവിതത്തിലെ സിദ്ഖ് തെളിയിച്ചു കൊടുക്കുന്ന, ഇഖ്ലാസ് തെളിയിക്കുന്ന, തൗഹീദ് സാക്ഷാത്കരിക്കുന്ന അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മെയും അവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വസ്തഗ്ഫിറൂ إنه هو الغفور الرحيم. سبحانك اللهم بحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.